ஓம் நம சிவாய். டியர் லிசனர்ஸ் ஆஃப் shivam.org, நவ் வி ஆர் லிசனிங் டு கேதோபனிஷத் டிஸ்கோர்ஸ் இன் மலையாளம், பிரசன்டட் பை ஸ்ரீ கைவல்யானந்தா. தேங்க்யூ. ஓம் நம சிவாய்.
குரு பரம்பரை ஸ்மரிச்சு கொண்டும் அம்மையை ஸ்மரிச்சு கொண்டும் கடோபனிஷத் சர்ச்ச இனி அவசான கவிஞ்சியாள் அடுத்து சர்ச்ச செய்யேண்டது. நம்ம முன்பெடுத்த பாகங்களுமாய்ட்டு உள்ள பரிச்சயம் ஒன்று புதுக்கிறதாய். ஓம் சகனாவவது சகனோ புனத்து சக வீரியம் கரவாவஹை தேஜஸ்வினாவதீதமஸ்து மா வித்யுஷாவஹை. ஓம் சாந்திஹி சாந்திஹி சாந்திஹி. ஓம் உஷன்ஹவை வாஜஸ்ரவஸஹ சர்வவேதசந்ததௌ தஸ்ய நசிகேதானாம புத்ர ஆஸ மாரம் சந்தம் தட்சிணாசு நியமானாசு ஸ்ரத்தா விவேஷ சோமன்யத பீசோதகா ஜக்தத்ருணா துக்த தோஹா நிரிந்திரியாஹ அனந்தா நாம தே லோகா தான் சகச்சதி தாததத் சகோவாஜ பிதரம் தாத கஸ்மை மாம் தாசியசீதி த்விதீயம் த்ருதீயம் தம் ஹோவாச மிருத்யவே த்வா ததாமீதி பகூனாம் ஏமி பிரதமோ பகூனாம் ஏமி மத்யமஹ கிம்சித் யமஸ்ய கர்த்தவ்யம் யன்மயாத்ய கரிஷ்யதி அனுபஷ்ய யதா பூர்வே ப்ரதிபஷ்ய ததா பரே சஸ்யமிவ மர்த்யஹ பச்யதே சஸ்யமிவாஜாயதே புனஹ வைஸ்வானரஹ ப்ரவிஷதி அதிதிர் ப்ராஹ்மணோ க்ருஹான் தஸ்யேதாம் சாந்திம் குர்வந்தி ஹர வைவசுதோதகம். கழிஞ்ஞ சர்ச்சைகளில் பங்கெடுத்துட்டில்லாதவருக்கு வேண்டிட்டு ഈ ഭാഗങ്ങൾ ഒന്നുകൂടി ഒന്ന് പരാമർശിച്ചുകൊണ്ടാണ് നമ്മൾ പുതിയ പാഠത്തിലേക്ക് കടക്കുന്നത്. ഇവിടെ ഭാഷ്യകാരൻ പറയുന്നത് ഇതിന്റെ ആദ്യ സന്ദർഭത്തിൽ വരുന്ന ഈ കഥ ആത്മവിദ്യയെ സ്തുതിക്കുന്നതിന് വേണ്ടി പറയുന്നതാണ്. സ്തുതിക്കുന്നതിന് വേണ്ടി എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് അർത്ഥമാക്കേണ്ടതില്ല എന്നാണ്. അർത്ഥവാദമാണ്, കൽപ്പിത കഥയാണ്. ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു, ഇങ്ങനെയെല്ലാം കാര്യങ്ങൾ സംഭവിച്ചിരുന്നു എന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞത് വിദ്യാസ്തുത്യർത്ഥ, വിദ്യയെ സ്തുതിക്കുന്നതിന് വേണ്ടിയാണ്, ആത്മവിദ്യയെ സ്തുതിക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഈ കഥയുടെ സാങ്കത്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട, സംഭാവ്യതയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയല്ല, മറിച്ച് കഥയിലൂടെ വെളിവാക്കുന്ന തത്വത്തിലാണ് ശ്രദ്ധ പതിയേണ്ടത് എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഈ കഥയിൽ എന്തെങ്കിലും യുക്തിഭവം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് വേദനാതിപ്പെടേണ്ടതില്ല. അതിന്റെ താല്പര്യത്തെ മാത്രം ഗ്രഹിച്ചാണ് വേദത്തെ അനാദി എന്നാണ് സനാദിനികളെല്ലാം കൽപ്പിച്ചിരിക്കുന്നത്. എന്നുവെച്ചാൽ അതിനാദിയില്ല. ഈ കഥകളെല്ലാം വാസ്തവത്തിൽ അക്ഷരാർത്ഥത്തിൽ നടന്നതാണ് എന്ന് വന്നു കഴിഞ്ഞാൽ ഇതിന് ആദി ഉണ്ടെന്ന് വരും. അതുകൊണ്ട് ഇതിൽ പറയുന്ന എല്ലാ കഥകളെയും സംഭവങ്ങളെയും എല്ലാം അർത്ഥവാദങ്ങളായിട്ടാണ് ആചാര്യന്മാർ സ്വീകരിച്ചിരിക്കുന്നത്. അതായത് സംഭവ കഥകളായിട്ടല്ല, ആധ്യാത്മികമായി അതിനെ പഠിക്കുന്നവർ. ഇതിന്റെ എല്ലാം ചരിത്ര പഠനം നടത്തുന്നവർക്ക് ചിലപ്പോ എന്തെങ്കിലും ചരിത്രമായി ഇടപെടുത്താൻ കഴിഞ്ഞെന്ന് വരാം. അത് മറ്റൊരു തരത്തിലുള്ള കാഴ്ചപ്പാടാണ്. പിന്നെ ആത്മീയമായ തത്വപ്രാധാന്യമായ ഒരു പഠനമാണെങ്കിൽ അവിടെ ഈ കഥകൾക്കൊന്നും സ്ഥാനമില്ല. അതാണ് ഇവിടെ ഭാഷ്യകാരൻ ആദ്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുമാരനായിരിക്കുന്ന യൗവനത്തിലെത്താത്ത നചികേതസ് പിതാവിന്റെ സർവഫലവും ദാനം ചെയ്യുന്നതായ യാഗത്തിന്റെ വൈകുന്നം, അതായത് ആ യാഗത്തിൽ പൂർണ്ണതയില്ലായ്മ, അത് കണ്ട് ആ നജീകേസിൽ ശ്രദ്ധ ഉണ്ടായി എന്ന്. നജീകേസ് ബാല്യകാലത്തിൽ തന്നെ വേദാധ്യയനം ചെയ്ത് ശാസ്ത്രങ്ങളെല്ലാം അഭ്യസിച്ച ആളായതുകൊണ്ട് പൂർവ്വ സംസ്കാരം കൊണ്ടും നജീകേസിൽ ശ്രദ്ധയുണ്ടായി. തന്റെ പിതാവ് ചെയ്യുന്ന യാഗം അപൂർണമാണ്, എന്തുകൊണ്ടാണ്? ഉപയോഗശൂന്യമായ വസ്തുക്കളെ ദാനം ചെയ്യുന്നു. ദാനം എന്ന് പറയുന്നത് മറ്റൊരാളുടെ ഉപയോഗത്തിന് വേണ്ടി തന്റെ സ്വന്തമായ വസ്തുക്കളെല്ലാം ദാനം ചെയ്യുന്നതാണ്, കൊടുക്കുന്നതാണ്. അത് ഉപയോഗശൂന്യമായ വസ്തുക്കളെ കൊടുത്താൽ മറ്റുള്ളവർക്ക് അത് ഉപയോഗമില്ലാതെയാവും, യാഗത്തിൽ വൈകുണ്യം സംഭവിക്കും, അത് അപൂർണമായി പോകും, ഫലമുണ്ടാകത്തില്ല. ചിലപ്പോൾ വിപരീത ഫലമുണ്ടാവും. പിതാവിന് നരകമായിരിക്കും ഈ യാഗം കൊണ്ട് കിട്ടുന്നത് എന്നെല്ലാം ചിന്തിച്ചിട്ട് പിതാവിന്റെ അടുത്ത് ചെന്നു. അപ്പോൾ പിതാവ് തന്റെ നല്ല സമ്പത്തെല്ലാം പുത്രന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ബുദ്ധിമാനായ പുത്രൻ പിതാവിനോട് ചോദിച്ചു, എന്നെ ആർക്കാണ് ദാനം ചെയ്യുന്നത്? തന്നെ ദാനം ചെയ്തു കഴിഞ്ഞാൽ തനിക്ക് വേണ്ടി മാറ്റിവെച്ച സമ്പത്തെല്ലാം ദാനം ചെയ്യപ്പെടും. അപ്പോൾ പിതാവ് ദോഷത്തിൽ നിന്നും മുക്തനായിത്തീരും. ആ ഒരു സങ്കല്പത്തിലാണ് ചോദിച്ചത്. എന്റെ പിതാവിനെ അത് പിന്തുണാക്കി പുത്രധർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി, പിതാവിനെ നരകത്തിൽ നിന്നും ത്രാണനം ചെയ്യിക്കുന്നതിന് വേണ്ടിയാണ് നജീയസ് അത് ആവശ്യപ്പെട്ടത്. പക്ഷെ പിതാവ് ദുരിതനായി നജീയസിന് ഉടനെ നിയമനം കൊടുക്കും, കാലന് കൊടുക്കും, ദേഷ്യം കൊണ്ട് കൊടുക്കും. പിതാവിന്റെ ആ വാക്യത്തെ സഫലമാക്കുന്നതിന് വേണ്ടി മൃത്യുത്വം ദദാമി, മൃത്യുവിനെ നിലനൽകുന്നു എന്ന് പറഞ്ഞ ആ വാക്യത്തെ അർത്ഥവത്താക്കുന്നതിന് വേണ്ടി നജീയസ് യമലോകത്തിൽ എത്തിച്ചേർന്നു എന്നാണ് അടുത്ത ശ്രുതി പറയുന്നത്. അവിടെ യമദേവൻ ഉണ്ടായിരുന്നില്ല. നജീയസ് അവിടെ മൂന്ന് രാത്രി കാത്തിരുന്നു. അതുകഴിഞ്ഞ് യമദേവൻ എത്തിച്ചേർന്നു. എത്തിച്ചേർന്നപ്പോൾ യമദേവനോട് മറ്റാരോ പറയുന്നതാണ് ഇവിടെ ഏഴാമത്തെ മന്ത്രത്തിൽ പറഞ്ഞത്. അഗ്നി പോലെ, സർവം ദഹിപ്പിക്കുന്ന അഗ്നിയെ പോലെ ഒരു ബ്രഹ്മചാരി നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നിരിക്കുന്നു. അയാളെ അർഘ്യ പാദ്യാദികൾ നൽകി പൂജിക്കണം. അഗ്നി എങ്ങനെയാണോ ജലം കൊണ്ട് ശാന്തമാക്കുന്നത് പോലെ അയാൾ മൂന്ന് ദിവസം അങ്ങനെ കാണാതെ അക്ഷമനായി ഇവിടെ ഇരുന്നതാണ്. ഗോകൃഷ്ണനാണെങ്കിൽ ആ കോപത്തെ ശമിപ്പിക്കണം എന്ന് പറഞ്ഞു. അതിനെ തുടർന്നുള്ള ഭാഗം അടുത്ത് പറയുന്നു. ആശാ പ്രതീക്ഷേ സംഗതം സുനൃതാം ച ഇഷ്ടാപൂർത്തെ പുത്രപശുംശ്ച സർവാൻ ഏതം ഗ്രന്ഥെ പുരുഷസ്യൽപമേധസോ യസ്യാനശ്നൻ വസതി ബ്രാഹ്മണോ ഗ്രഹേ തിസ്രോ രാത്രേ അവാസീഗ്രഹേ മേ അനശ്നൻ ബ്രഹ്മൻ അതിഥിർനമസ്യ നമസ്തേസ്തു ബ്രഹ്മൻ സ്വസ്തി മേ അസ്തു തസ്മാത്രയും വരാൻ വൃണേഷ്വ ശാന്തസങ്കൽപ്പ സുമനായഥാസ്യീരമന്നുർഗൗതമോ മാഭിമൃത്യോ തത്പ്രസിഷ്ടം മാഭിവദേ പ്രതീത ഏതത്രയാണാം പ്രഥമം വരം ഗണേ യഥാ പുരസ്താദ്വിതാ പ്രതീത ഔദ്ദാനവിരാരണമപ്രസിഷ്ട സുഖം രാത്രീ ശൈലാവീരമന്യോ ത്വാന്തിദൃശിവാൻ മധ്യമുഖാക്രമുക്തം സ്വർഗേ ലോകേന ഭയം വിഞ്ജനാസ്തി നതത്ര ത്വം നജ്ജരയാ വിധേതി ഉഭേ തീർത്ഥവാസനായ പിപാസേ ശോകാദിഭൂ മോദതേ സ്വർഗലോകേ സത്വമദ്വം സ്വർഗമധ്യേഷി മൃത്യോ പ്രബ്രോഹിത്തം ശ്രദ്ധധാനായ മഹ്യം സ്വർഗലോകാ അമൃതത്വം ഭജന്തേ ഏവം ദ്വിതീയേന പ്രണേവരേണ പ്രത്യേ ബ്രവീമി തതുമേ വിബോധ സ്വർഗം അഗ്നിം നചികേത പ്രജാനൻ അനന്ത ലോകാപ്തി അധോ പ്രതിഷ്ഠാം വിധിത്തും ഏകം നിഹിതം ഗുഹായാം ലോകാദിമഗ്നിന്ദം ഉവാച തസ്മൈ യാ ഇഷ്ടക യാവതീർവാ യഥാ വാ സചാദി തത്രത്യവതദ്യഥോക്തം അഥാസ്യ മൃത്യു പുനരേവാഹ ദുഷ്ടഃ ഭക്തമബ്രവീ പ്രിയമാണോ മഹാത്മാ വരം തവേഹാദ്യ ദദാമി ഭൂയ തവൈവ നാമ്നാ ഭവിതായമഗ്നിഹി ശൃംഗാം ചേമാം അനേക രൂപാനുഗ്രഹാണാ തൃണാചികേതസ്ത്രിഭിരേത്യ സന്ധിം ത്രികർമ്മവൃത്തരധിജന്മ മൃത്യു ബ്രഹ്മയജ്ഞം ദേവമേഢ്യം വിദിത്വാ അനുചാന്യേമാം ശാന്തിമത്യന്തമേതി ത്രിനാചികേതസ്ത്രയമേതം വിദിത്വാ ചിനുതേനാചികേതം സമൃത്യുപാശാൻ പുരത പ്രണോദ്യ ശോകാദിഗോ മോദതേ സ്വർഗലോകെ വീഷത്തെ അഗ്നം നചികേതഃ സ്വർഗ്യോ യം അമ്രണീഹാഹ ദ്വിതീയേന വരേണ ഏദം അഗ്നിം തവേവ പ്രവക്ഷ്യന്തി ജലാസ തദീയം വരം നചികേതോ ഗമേഷ്വ. മൂന്ന് രാത്രി നചികേതസ് യമദേവനെ പ്രതീക്ഷിച്ചിരുന്നതിന് ഇരുന്നതുകൊണ്ട് മൂന്ന് വരം ആവശ്യപ്പെടാനാണ് യമദേവൻ നചികേതസിനോട് പറഞ്ഞത്. ഇതിന്റെ ആദ്യം തന്റെ പിതാവിന്റെ സ്വസ്ഥത, ശാന്തി, സന്തോഷം അതാണ് വരമായിട്ട്. പുത്രനെന്നുള്ള നിലയ്ക്ക് നചികേതസ് ആവശ്യപ്പെട്ടത് താൻ തിരിച്ചു തന്നാൽ തന്നെ തിരിച്ചറിയണം, സന്തോഷത്തോടെ സ്വീകരിക്കണം. കാരണം യമലോകത്തിലേക്ക് പോയാൽ പ്രേതമായിട്ട് തിരിച്ചു വരും, അങ്ങനെ പ്രേതമെന്ന് കണ്ട് ഭയപ്പെടരുത്. ആ വരം യമദേവൻ നൽകി. അടുത്ത് അഗ്നിവിദ്യ, സ്വർഗലോകത്തിന് ഗൃഹസ്ഥന്മാർക്ക് സ്വർഗത്തിൽ പോകുന്നതിന് വേണ്ടി അനുഷ്ഠിക്കേണ്ട അഗ്നിവിദ്യ യാഗം, അത് ഒരു കർമ്മ ഉപാസനാ സമുച്ചയമാണ്. അതാണ് ആവശ്യപ്പെട്ടത്. അതും ഉപദേശിച്ചു. ഒരു തവണയെല്ലാം കേട്ടതെല്ലാം ഗ്രഹിച്ച് തിരിച്ചു പറഞ്ഞുകൊണ്ട് അതിന് സന്തോഷിച്ച് ഒരു ശൃംഗാം, ഒരു ഹാരത്തെ, ഒരു മാലയെ കൂടി യമദേവൻ അധികമായി കൊടുക്കുകയാണ്. ആ മാല എന്ന് പറയുന്നത് ഇവിടെ ഭാഷകാരൻ വ്യാഖ്യാനിച്ചത് വെറും മാലയല്ല, അതൊരു ഉപാസന പദ്ധതിയായിരിക്കാം എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഇവിടെ മാല എന്ന് ശ്രുതി പറഞ്ഞിരിക്കുന്നത് എന്നാണ്. അതിന്റെ ഫലത്തെക്കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷമാണ് നചികേതസ് തനിക്ക് ആവശ്യമായ വരം ചോദിക്കുന്നത്. ആദ്യത്തേത് തന്റെ പിതാവിന് വേണ്ടി ചോദിച്ചു, അത് കഴിഞ്ഞ് മറ്റുള്ളവർക്ക് വേണ്ടി ഇവിടെ ചോദിച്ചു. അത് കഴിഞ്ഞ് ആത്മവിദ്യയെ ഗ്രഹിക്കുന്നതിന് വേണ്ടി അതിന് അടുത്ത പ്രധാനപ്പെട്ടവൻ, അത് ഒടുവിലാണ് ചോദിക്കുന്നത്. അതാണ് ഇരുപതാമത്തെ മന്ത്രമുള്ളത്. ജേയം പ്രേതേ വിചികിത്സ മനുഷ്യ അസ്തിയമസ്തിചൈക്കേ ഏവം വിദ്യാം അനുശിഷ്ടസ്ത്വയാഹം വരാണാം ഏഷ വരസ്തൃതീയ ദേവൈരത്രാപി വിചികിത്സിതം പുരാ നഹി സ്വവിജ്ഞേയം അനുരേഷധർമ്മ അന്യം വരം നചികേതസോ നചികേതോ വൃണീഷ്വ മാമോകരോസീരതി മാസൃജൈനം ദേവേരത്രാപി വിചികിത്സിതം കില ത്വം ച മൃത്യോയം ന സുവിജ്ഞേയമാർത്ഥ വക്താചാസ്യ തോതൃകന്യോനലഭ്യോ നാന്യോ വരസ്തുല്യ ഏതസ്യ കശ്ചിത് ശതായുഷ പുത്ര പൗത്രാർവർണേഷ്വ ബഹോൻ പശുൻ ഹസ്തി ഹിരണ്യമശ്വാൻ ഭൂമേർമഹദായ ധനം വർണേഷ്വ സ്വയം ജീവശരദോയാവദിച്ഛസി ഏതത്തുണ്യം യതി മന്യസേ വരം വനേഷ്വ വിത്തം ചിരജീവികാം ച മഹാഭൂമോ നചികേതസ്ത്വമേധി കാമാനാം ത്വം കാമഭാജം കരോമി യേ കാമാ ദുർലഭാമർത്യഹോതേ സർവാൻ കാമാൻ ഛന്ദത പ്രാർത്ഥയസ്വ ഇമാ രാമാ സരഥാസ തൂര്യാ ശീദൃശാ ലംഭനീയാ മനുഷ്യൈ ആ ധർമ്മ പ്രത്താപി പരിചാരയസ്വ നചികേതോ മരണം മാനപ്രാക്ഷീ ശൂഭാവാമർത്തിസ്യ യദന്തകൈത സർവേന്ദ്രിയാണാം ജരയന്തി തേജ അഭി സർവം ജീവിതമൽപ്പമേവ തവേവ വാഹാസ്തവ നൃത്യഗീതേ ന വിത്തേന തർപ്പണീയോ മനുഷ്യോ ലപ്സ്യാമഹേ വിത്തം അദ്രാക്ഷ്മചേത്വ ജീവിഷ്യാമോ യാവദീശിഷ്യസി ത്വം മരസ്ത്വമേ വരണേയസ്സയേവ അജീജ്യതാം അമൃതാനാം ഉപേത്യ ജീവൻ ജീജന്മർത്തിഹ പഥസ്ഥ പ്രജാനൻ അഭിധ്യായം വന്നരതി പ്രമോകാൻ അതിദീർഘേ ജീവിതേ ഘോരമേത യസ്മിന് ഇതം വിചിസന്ധി മൃത്യോ യസ്സാന്തരായേ മഹതി പ്രോഹിണസ്തത് യോയം വരോ ഗൂഢമനുപ്രവിഷ്ടോ നാന്യം തസ്മാൻ നചികേതാവർണീതേ. ഉപയേസ് അടുത്ത് ചോദിക്കുന്നത് ആത്മതത്വത്തെക്കുറിച്ചാണ്. പ്രധാനപരമായി ചോദിക്കുന്നു. ഇവിടെ തുടക്കത്തിൽ തന്നെ ശ്രുതി മനസ്സിലാക്കി തരുന്നത് ആത്മതത്വത്തെ അറിയാൻ ആഗ്രഹിക്കുന്നവൻ, ജിജ്ഞാസ് അറിയാൻ ആഗ്രഹിക്കുന്നു, അവന് പ്രഥമമായി വേണ്ട യോഗ്യത ശ്രദ്ധ എന്നുള്ളതാണ്. ആദ്യം നജീസിനുണ്ടായ ശ്രദ്ധ ധർമാധർമ്മത്തിലുള്ള ശ്രദ്ധയാണ്, പുണ്യപാപങ്ങളിലുള്ള ശ്രദ്ധ. ആ ധർമാധർമ്മ ശ്രദ്ധ, അതുകൊണ്ടാണ് പിതാവ് അനുഷ്ഠിക്കുന്നത് അധർമ്മമാണ്, അത് പിതാവിന് നരക അനുഭവത്തെ ഉണ്ടാക്കും എന്ന് ചിന്തിക്കാൻ വേണ്ടി. ധർമാധർമ്മം എന്ന് പറയുന്നത് ലൗകിക ജീവിതത്തിലുള്ള മനുഷ്യന് അനുഷ്ഠിക്കേണ്ട ഒരു കാര്യമാണ്. ആധ്യാത്മികമായ ജിജ്ഞാസ ഇല്ലെങ്കിൽ കൂടിയും സാധാരണ മനുഷ്യനും ധർമാധർമ്മ വിചാരത്തോടുകൂടിയാണ് ജീവിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ധർമ്മവിചാരം, അത് കഴിഞ്ഞ് ബ്രഹ്മവിചാരം, വേദത്തിൽ അത് രണ്ട് ക്രമമായിട്ടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ക്രമസമുച്ചയമൊന്നും പറയും, ആദ്യം ധർമ്മവിചാരം, പിന്നീട് ബ്രഹ്മവിചാരം. ധർമ്മവിചാരം എന്ന് പറയുമ്പോൾ പുണ്യപാപങ്ങളെക്കുറിച്ചുള്ള വിചാരം, ഏത് തരത്തിലുള്ള ധർമ്മങ്ങൾ അനുഷ്ഠിച്ചാലാണ് പുണ്യം ഉണ്ടാകുന്നത്, ഏത് തരത്തിലുള്ള ധർമ്മം അനുഷ്ഠിച്ചാലാണ് പാപം ഉണ്ടാകുന്നത്. അഥാതു ധർമ്മ ജിജ്ഞാസ എന്ന് പറഞ്ഞ് ജൈമിന് മഹർഷി ധർമ്മവിചാരത്തിൽ തുടങ്ങിയിരിക്കുന്നതാണ്. ഒരു മനുഷ്യന് പ്രഥമമായി വേണ്ടത് ധർമ്മവിചാരമാണ്. അത് കഴിഞ്ഞ് രണ്ടാമത് ബ്രഹ്മവിചാരത്തിനവൻ അർഹനാവുന്നു, യോഗ്യനാവുന്നു. അത് ആദ്യം തന്നെ സൂചിപ്പിച്ചു മോചേശനാകും. വേദാധ്യയനം, ധർമ്മവിചാരം, ബ്രഹ്മവിചാരം, അതാണ് സനാതനമായ ആർഷ ജീവിത ക്രമം തന്നെ. അതാണ് അതിന് വേദാധ്യയനം ചെയ്യുക, പിന്നെ ധർമ്മവിചാരം, അതിന് ബ്രഹ്മവിചാരത്തിലേക്ക് കിടക്കുക. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, സന്യാസം, അതും ഇങ്ങനെ സൂചിപ്പിക്കുക. സാധാരണ മനുഷ്യന്റെ ജീവിതക്രമം അങ്ങനെയായിരുന്നു. അപ്പോൾ ആദ്യം ധർമാധർമ്മ ചിന്തയുണ്ടായി, അപ്പോൾ പിതാവിന്റെ അധർമ്മത്തെക്കുറിച്ച് ബോധവാനായി, അതിന് ആശ്രയമായിരിക്കുന്നത്, അടിസ്ഥാനപരമായിരിക്കുന്നത് ഈ രണ്ട് വിചാരങ്ങൾക്ക്. ഏറ്റവും അതിൽ പ്രഥമമായി പരിഗണിക്കേണ്ടത് ഇവന്റെ ശ്രദ്ധയെ. ശ്രദ്ധ എന്ന് പറയുമ്പോൾ അവന്റെ ആന്തരികമായ വിവേകം, ഉണർവ്, ജാഗ്രത, അതാണ് പ്രഥമമായി വരേണ്ടത്. ധർമ്മത്തെ കണ്ടാൽ ധർമ്മമാണെന്ന് തിരിച്ചറിയാൻ കഴിയണം, അധർമ്മത്തെ കണ്ടാലും അത് തിരിച്ചറിയാൻ കഴിയണം. അതിനും ധർമാധർമ്മങ്ങൾ തന്റെ മുമ്പിൽ വന്നാലും തിരിച്ചറിയാൻ കഴിയുന്നില്ലെന്ന് അവിടെ പ്രയോജനമില്ല. ആ തിരിച്ചറിയുന്നതിന് വേണ്ട ആന്തരികമായ ജാഗ്രത, ഉണർവ്, വിവേകം, അതാണ് ശ്രദ്ധ. അശ്രദ്ധ അവിവീശ, അശ്രദ്ധ ഉണർന്നു എന്നാണ്. ആവേശിച്ചു എന്ന് പറഞ്ഞാൽ അവിവേകം മുഴി ഉണ്ടായി, നൈവേശ്. ഇത് അധർമ്മമാണല്ലോ ചെയ്യുന്നത്, ഇത് പാപത്തെ, പാപഫലത്തെ ഉണ്ടാക്കുന്നതാണല്ലോ, നരക അനുഭവം ഉണ്ടാകുന്നത് ആണല്ലോ എന്നുള്ള ചിന്ത, അതാണ് ശ്രദ്ധ. ആ ശ്രദ്ധ ഉണ്ടായി എന്നാണ്. അതാണ് പ്രാഥമികമായി ഉണ്ടായത്. ആ ശ്രദ്ധയാണ് പിന്നീട് ആത്മതത്വ ജിജ്ഞാസയിലേക്ക് നയിച്ചത്. ഇപ്പൊ ശ്രദ്ധയുടെ ഫലമായിട്ടുണ്ടാവുന്നത് എന്താണ്? ശ്രദ്ധയിൽ നിന്നുണ്ടാകുന്നത് അടുത്ത അനുഷ്ഠാനം. ഏത് വിഷയത്തിലാണോ ശ്രദ്ധ ഉണ്ടാകുന്നത്, ആ ശ്രദ്ധയുടെ ഫലമായി ആ വിഷയത്തിലുള്ള സംയുക്ത അനുഷ്ഠാനം അതുണ്ടാവും. നയ്യസിന് അതുണ്ടായി. ആദ്യം പുണ്യഭാവത്തെക്കുറിച്ച് ചിന്തയുണ്ടായി, തന്റെ ചിന്തയ്ക്കനുസരിച്ച് താൻ പ്രവർത്തിച്ചു, അതാണ് യമലോകത്തിലെത്തിച്ചേർന്നു എന്ന് പറയുന്നത്. പിതാവ് ചെയ്യുന്നത് പാപമാണെന്നുള്ള ബോധം ഉണ്ടാവുക മാത്രമല്ല ആ പാപത്തിൽ നിന്ന് പിതാവിനെ മോചിപ്പിക്കുന്നതിന് ഉള്ള പ്രവൃത്തി അതടുത്തുണ്ടായി. ശ്രദ്ധയാണ് ഒരുവനെ സത്പ്രവൃത്തിയിലേക്ക് നയിക്കുന്നത്. ആ ശ്രദ്ധയിൽ നിന്ന് ആ വിവേകത്തിൽ നിന്നും ധർമാനുഷ്ഠാനത്തിലേക്ക് തിരിഞ്ഞു. പക്ഷെ ധർമാനുഷ്ഠാനത്തിന് അത് അവസാനിക്കുന്നില്ല, വീണ്ടും അവിടെ ആ പുണ്യാചരണത്തിലൂടെ ധർമാനുഷ്ഠാനങ്ങളും പുണ്യാകരുത്, അല്ലെങ്കിൽ സദാചാര നിഷ്ഠ. ഇപ്പൊ ശ്രദ്ധയിൽ നിന്നും സദാചാര നിഷ്ഠയുണ്ടാകുന്നു, അതിൽ നിന്നും ആ ശ്രദ്ധ പ്രരൂഢമാകുന്നു, വളർന്നു പക്വതയുന്നു. അപ്പോഴത് ആത്മവിഷയത്തിലുള്ള ശ്രദ്ധയായി മാറുന്നു, ആത്മവിഷയത്തിലുള്ള വിവേകം അറിവായി മാറുന്നു. ഇങ്ങനെയാണ് നമ്മൾ ശാസ്ത്രത്തിലും ഗുരുവാക്യത്തിലുമുള്ള വിശ്വാസമാണ് ശ്രദ്ധ എന്ന് നമ്മൾ പറയുന്നത്. ഇത് ശാസ്ത്രത്തിലുള്ള വിശ്വാസം എന്ന് പറയുമ്പോൾ ആദ്യ ശാസ്ത്രം എന്താണെന്ന് അറിയണം, എന്നാലും ശാസ്ത്രത്തിൽ വിശ്വാസം വരും. ശാസ്ത്രത്തിലെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിൽ പറയുന്ന കാര്യങ്ങളിലുള്ള നിശ്ചയമാണ്. ശാസ്ത്രം എന്നറിയുന്നതിനെ അപ്പോൾ അത് ബ്രഹ്മചര്യത്തിൽ ശാസ്ത്രം അധ്യയനം ചെയ്യുന്നു, ശാസ്ത്ര താല്പര്യത്തെ മനസ്സിലാക്കുന്നു, അതിൽ പറയുന്ന ഇഹലോക പരലോക വിഷയങ്ങളെ കുറിച്ച് പറയുന്ന കാര്യങ്ങളിലും ആത്മ വിഷയമായി പറയുന്ന കാര്യങ്ങളിലുമെല്ലാം അയാൾക്ക് വിവേകമുണ്ടാവുന്നു, നിശ്ചയമുണ്ടാവും. പാപകർമ്മത്തിന്റെ ഫലം പാപമാണ്, പുണ്യകർമ്മത്തിന്റെ ഫലം പുണ്യമാണ്, ആത്മാവിന്റെ സ്വരൂപം എന്നതാണ്, മുക്തിയുടെ സ്വരൂപം എന്നതാണ്, ഇത്തരം കാര്യങ്ങളിൽ വ്യക്തമായ അറിവുണ്ടാവും, നിശ്ചയമുണ്ടാവും. അല്ല വിശ്വാസം പോകുമ്പോൾ എന്തിനെങ്കിലും അന്ധമായി അതാണ് നൽകിയിരിക്കുന്നതല്ല, മറിച്ച് വിവേകപൂർവകമായ നിശ്ചയം, അതാണ് ശ്രദ്ധ. ആ ശ്രദ്ധ നൽകിയുണ്ടായി ഉണ്ടായതുകൊണ്ടാണ് യമലോകത്തിലേക്ക് പോകാൻ. അപ്പോൾ അറിവിനനുസരിച്ച് അനുഷ്ഠിക്കുക, അതിനനുസരിച്ച് നജീസ് പ്രവർത്തിച്ചു, അങ്ങനെയാണ് ഒരു സദ്ഗുരുവിന്റെ പ്രാപ്തി ഉണ്ടായത്. യമദേവന് ഗുരുപസത്തി ഗുരുപ്രാപ്തി ഉണ്ടായി. ആ ഗുരുപ്രാപ്തിക്ക് കാരണമായത് എന്താണ്? എന്റെ ശ്രദ്ധയാണ്. ഇനി ആ ഗുരുപ്രാപ്തിയിൽ നിന്നുണ്ടായത് എന്താണ്? ആത്മവിദ്യാലാഭം. അതിനും കാരണമായിരിക്കും എന്റെ ശ്രദ്ധയാണ്. അവിടെ ആ ശ്രദ്ധ തുടരുന്നു. അത് കാണിക്കുന്നതിനാണ് അടുത്ത ഈ പ്രഥമവന്യയുടെ ഉത്തരഭാഗം ശ്രുതി പറയുന്നത്. കാരണം നജികേസ് വളരെ ശ്രദ്ധാവാനായി ഇരുന്നിട്ട് കൂടി ഏറ്റവും ദിവ്യനായ യമദേവനെപ്പോലെ ഉള്ള ഒരു ഗുരുവിന്റെ സാന്നിധ്യത്തിൽ എത്തിയിട്ട് കൂടി അവിടെ നജികേസിനെ നേരിടേണ്ടി വന്നത് വളരെയധികം പ്രലോഭനങ്ങളാണ്. തന്റെ ശ്രദ്ധയെ നശിപ്പിക്കുന്ന, തന്നെ തന്റെ മാർഗത്തിൽ നിന്നും വ്യതിചലിപ്പിക്കുന്ന പ്രലോഭനങ്ങളാണ് അവിടെ ഉണ്ടായത്. ഇത് ശ്രദ്ധാവാനായ ഒരുവന് ഗുരുസന്നിധിയിൽ അല്ലെങ്കിൽ ആത്മവിദ്യാപ്രാപ്തിയിൽ ഉണ്ടാകുന്ന കഠിനമായ പരീക്ഷണങ്ങൾ, അതിനെ നജികേസ് അതിജീവിക്കുന്നതായിട്ടാണ് അടുത്ത് കാണുന്നത്. അപ്പൊ ശ്രദ്ധാവാനായ ഒരുവന് പോലും പരീക്ഷണങ്ങളെ നേരിടേണ്ടി വരും, അതിനെ അതിജീവിക്കുക. ഏറെക്കുറെ വിഷമമാണ്, അസാധ്യമാണ്. എന്നാൽ അത്യന്തം ശ്രദ്ധാവാന്മാരായ ജിജ്ഞാസകർക്ക് അതിനെ അതിജീവിക്കാൻ കഴിയും എന്നുള്ള ഭാഗമാണ് അടുത്ത് സൂചിപ്പിക്കുന്നത്. അപ്പൊ ആത്മവിദ്യയെ ഉപദേശിക്കുന്നതിന് പകരം ആത്മവിദ്യയുടെ അതിനെ ഗ്രഹിക്കുന്നതിനുള്ള വൈഷമ്യങ്ങളെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുകയും മറിച്ച് അതിൽ നിന്ന് അകറ്റുന്ന പ്രലോഭനങ്ങളെ മുന്നിൽ നിരത്തുകയാണ് യമദേവൻ ചെയ്യുന്നത്. കാരണം ശിഷ്യന്റെ യോഗ്യതയെ പരീക്ഷിക്കുന്നതിന്, ഇനിയാൾ അധികാരിയാണോ ഇയാൾ പ്രാപ്തനാണോ എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആ പരീക്ഷണത്തിൽ നജികേസ് വിജയിച്ചു. അതിന് കാരണം എന്താണ്? അതിനാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ വിവേകം, ദൃഢമായ വിവേകം. സന്മാർഗം എന്നതാണോ എന്നുള്ള തിരിച്ചറിവ്, ആ തിരിച്ചറിവിൽ ഉറച്ചു നിൽക്കുക. തനിക്ക് എന്താണ് വേണ്ടത് എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിൽ തന്നെ ഉറച്ചു നിൽക്കുക. അങ്ങനെ ആ ദൃഢമായ നിശ്ചയങ്ങളിലുണ്ടെങ്കിലും പറ്റും. കാരണം പ്രവൃത്തിക്ക്, എപ്പോഴും പ്രവൃത്തിക്ക് പ്രേരകമായിരിക്കുന്നത് അത് കാരണമായിരിക്കുന്നു, മുഖ്യമായ കാരണമായിരിക്കുന്നത് മനുഷ്യന്റെ അറിവാണ്. അറിവനുസരിച്ച് അവൻ പ്രവർത്തിക്കും. സന്മാർഗത്തെക്കുറിച്ച് ബോധമുള്ളവനും ദുർമാർഗത്തിൽ പ്രവർത്തിക്കുന്നു. എന്തുകൊണ്ട്? സന്മാർഗത്തെക്കുറിച്ച് ബോധമുണ്ടെങ്കിലും അവന്റെ ദൃഢമായ നിശ്ചയം ദുർമാർഗത്തിലാണ്, അവന്റെ വിവേകം തന്നെ നിൽക്കുന്നത് ദുർമാർഗത്തിലാണ്, അപ്പോൾ അതിൽ പ്രവർത്തിക്കും. സന്മാർഗത്തിൽ നിന്ന് വിട്ടുപോകും. എന്ന് വെച്ചാൽ അവന്റെ ശ്രദ്ധ ദുർമാർഗത്തിലാണ്, അപ്പോൾ അതിനെ പ്രവർത്തിക്കുന്നു. നൈവേഷനെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധ സന്മാർഗത്തിലാണ്, ആത്യന്തികമായി ആത്മവിദ്യയിലാണ് ആ ശ്രദ്ധ ദൃഢമായിരിക്കുന്നത്. ആ വിവേകം, ആ നിശ്ചയം ഉറച്ചിരിക്കുന്നു. അത് വെറും ഒരു കേവല വിശ്വാസം അത് മാറിക്കും. അപ്പൊ ശരിയായ വിവേകമായതുകൊണ്ട് ഇവിടെ എന്തെല്ലാം പ്രലോഭനങ്ങൾ യമദേവൻ നജീകേശന് കൊടുത്തു, ആ പ്രയോജനങ്ങളെ ആ അതിനെ എല്ലാത്തിനും നജീകേശ വളരെ നിസ്സാരമെന്ന് മനസ്സിലാക്കി തള്ളിക്കളഞ്ഞു. നജീകേശന് വ്യക്തമായ ബോധമുണ്ടായിരുന്നു. അജീര്യതാം അമൃതാനാം വ്യക്തി, അങ്ങനെ ഒരു സദ്ഗുരു ലാഭമുണ്ടായ അമൃതന്മാരായ മുക്തന്മാരായ ഗുരുക്കന്മാരെ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് തുച്ഛങ്ങളായ കാര്യങ്ങളും ഒരിക്കലും ഭ്രമിക്കരുത്. മായാമയമായിരിക്കുന്ന പ്രപഞ്ചകാര്യങ്ങളിൽ ഭ്രമിച്ചു പോകരുത്. ഭ്രമിച്ച് മാർഗത്തെയും ലക്ഷ്യത്തെയും വിസ്മരിക്കരുത്. കാരണം മായയുടെ ശക്തി അത്ര വലുതാണ്, സാധകന്മാരെല്ലാം അത് വരച്ചു കളയുന്നു, അവരുടെ ശ്രദ്ധയെ നശിപ്പിച്ചു കളയുന്നു, അവർ മാർഗത്തെ വിസ്മരിക്കുന്നു, ലക്ഷ്യത്തെ മറക്കുന്നു, വിജയിച്ചു പോകുന്നു. അപ്പോൾ അത് സംഭവിക്കാൻ പാടില്ല എന്ന് നജീകേശ് സ്വയം പറയുകയാണ്. അതുകൊണ്ട് പറയുന്നു, നാണ്യം തസ്മാ നജീകേകാമിനെയിലേ, ഞാൻ എന്താണോ ആവശ്യപ്പെട്ടു, എന്താണോ എനിക്ക് ശ്രേയസ്കരമായിട്ടുള്ളത്, അതിനപ്പുറം യാതൊന്നും തന്നെ ആവശ്യമില്ല, സ്വന്തം സ്വീകരിക്കുന്നില്ല എന്ന് വളരെ ദൃഢമായി പറയുമ്പോൾ അടുത്ത് യമദേവൻ ക്രമമായിട്ട് ആത്മവിദ്യ ഉപദേശിക്കുക. അപ്പോൾ ഒന്നാമത്തെ വലിയിൽ നിന്ന് ശ്രുതി ഒരു ആത്മീയ സാധകനെ ബോധിപ്പിക്കുന്നത് ഇതാണ്, നിരന്തരമായ ശ്രദ്ധ, വിവേകം. അതൊന്ന് മാത്രമാണ് ഒരുവനെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നത്, മാർഗത്തിന് ഉറപ്പിച്ച് നടക്കുന്നത്. അതുകൊണ്ട് അത് കൈമുതലായുള്ള ഒരുവന് മാത്രമേ ഈ മാർഗത്തിൽ രക്ഷപ്പെടാൻ പറ്റൂ. എവിടെ എത്ര ദിവ്യമായ ഒരു ഗുരുവിന്റെ സന്നിധിയിലായാലും ശരി, അവന്റെ കൈമുതലായി ഇരിക്കേണ്ട ഈ സാധനം ഇല്ല എന്നുണ്ടെങ്കിൽ പതിച്ചു പോകും. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. യമദേവന്റെ മുമ്പിൽ ചെന്നിട്ട് പോലും അവിടെ നൈവേദ്യം കിട്ടിയത് പ്രലോഭനങ്ങളാണ്, വഴിതെറ്റിക്കുന്ന പ്രലോഭനങ്ങളാണ് കിട്ടിയത്. പക്ഷെ നൈവേദ്യം വഴിതെറ്റിയില്ല. നൈവേദ്യം വളരെ ദുർലഭമാണ്, അത് ഓർമ്മിപ്പിക്കുകയാണ് ഉദ്ദേശിക്കുന്നത്.